നമസ്കാരം. ജ്യോതിർഗമയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. വികാര വിചാരങ്ങളിലൂടെ മനുഷ്യ മനസ്സിന്റെ അഗാധമായ തലങ്ങളിലൂടെ ഊളിയിട്ട് നാം മുന്നോട്ടു പോവുകയാണ്. ഈ യാത്ര രസകരമായ യാത്രയിൽ എത്രയോ ജ്ഞാനത്തിന്റെ മുത്തുകളും രത്നങ്ങളും നമ്മൾ നേടിക്കഴിഞ്ഞു. ഇനിയും ഈ യാത്ര കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ, ജീവിതത്തിനെ നിയന്ത്രിക്കുന്ന, ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, ഇനിയും അനേകാനേകം വികാര വിചാര മനോഭാവങ്ങളിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തതയിലേക്ക് പോകാൻ കഴിയും. ഈ യാത്ര നമ്മൾ ജീവിത വിജയത്തിന്റെ പൂർണ്ണ ചിത്രം ലഭിക്കുന്നതുവരെ നമ്മൾ തുടരുകയും ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് എന്ത് നമ്മൾ കേൾക്കുന്നുവോ അതിനെ അന്നു തന്നെ പ്രാവർത്തികമാക്കണം, അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കണം. ചെയ്യുക, ചെയ്തതിന്റെ റിസൾട്ട് പരിശോധിക്കുക, ശരിയല്ലെങ്കിൽ മാറ്റി ചെയ്യുക, വീണ്ടും റിസൾട്ട് പരിശോധിക്കുക. ഈ ചെയ്യുന്നതും പരിശോധിക്കുന്നതും നമ്മൾ തുടർന്നുകൊണ്ടേയിരുന്നാൽ തീർച്ചയാണ് തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഈ യാത്ര തീർച്ചയായും സാർത്ഥകമാക്കി മാറ്റാൻ കഴിയും. നമ്മൾ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഏറ്റവും പരമപ്രധാനമായ കാലഘട്ടം, ഒരു കുട്ടിയുടെ വളർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോൾ ഇത് ആരംഭിക്കണം. 5 വയസ്സുവരെയുള്ള ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി, അവിടെ പ്രത്യേകിച്ച് അമ്മയ്ക്ക്, അച്ഛനമ്മമാർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി, എത്രത്തോളം കുട്ടിക്ക് സാമീപ്യം ആവശ്യമുണ്ട്. 5 തൊട്ട് 12 വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെ അച്ഛനമ്മമാർക്ക് നല്ല ശക്തി അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും, നല്ല ഊർജം അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും, ഇത് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ ടീനേജ് പ്രായത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയാണ്. സ്വഭാവ രൂപീകരണത്തിൽ 12 മുതൽ 18 വയസ്സുവരെ, 19 വയസ്സുവരെയുള്ള സമയത്ത് എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ എന്നത്തെയും എന്ന പോലെ നമ്മോട് കൂടെയുണ്ട് ബ്രഹ്മകുമാരി സുധാബഹൻ. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സിസ്റ്റർ, നമ്മൾ ചെറിയ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ ചിന്തകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. സ്വയം ചിന്തകൾ രൂപപ്പെടുത്തി എടുക്കണം, നല്ല നല്ല ചിന്തകൾ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കണം, അത് അച്ഛനമ്മമാരെ ശ്രദ്ധിക്കണം. എന്നാൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ 5 മുതൽ 12 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് സ്വയം അത് പതുക്കെ പതുക്കെ ആരംഭിക്കാൻ തുടങ്ങാമെന്ന് നമ്മൾ പറഞ്ഞു. അവിടെയാണ് നമ്മൾ നിർത്തിയത്. അവിടെ നമ്മൾ എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം?
ഈ സമയം മുതൽക്ക് കുട്ടികളുടെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. ആ ശീലം അവർ അവസാനം വരെ തുടർന്നു കൊണ്ടുപോകും. ഒരു നല്ല ശീലം, രാവിലെ എഴുന്നേൽക്കേണ്ടത് എങ്ങനെയാണ്, രാത്രി കിടന്നുറങ്ങേണ്ടത് എങ്ങനെയാണ്. പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത്, ഏത് വിചാരത്തോടുകൂടി. അതിനവർ പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷെ ഒരു കാര്യം അവർ പറയാറുണ്ട്, എഴുന്നേറ്റ ഉടനെ തന്നെ ഭൂമിയെ വന്ദിക്കണം, അതിനുശേഷം ഗുരുവിനെ വന്ദിക്കണം, ഈശ്വരനെ ഓർമ്മിക്കണം, ഇതെല്ലാം പറയാറുണ്ട്. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ്,
അച്ഛനമ്മമാരുടെ
കാലുതൊട്ട് വന്ദിക്കണം, നല്ലൊരു ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചും കൂടി ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ തോട്ട് ലെവലിൽ തന്നെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എങ്ങനെയുള്ള വിചാരങ്ങളാണ് കുട്ടികൾക്ക് വരേണ്ടത്, അത് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ആ ഒരു വിചാരത്തോടുകൂടി ഉറങ്ങേണ്ടത് ആവശ്യമാണ്. അപ്പൊ രാത്രി കിടന്നു ഉറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വരേണ്ട സങ്കല്പങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് കിടന്നുറങ്ങേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ കുറച്ച് സമയത്തിന് മുൻപ് തന്നെ, ഇന്ന് കുട്ടികളുടെ ഒരു ശീലമാണ് രാത്രിയാവുമ്പോൾ ടി വി കണ്ടുറങ്ങുക, ടി വി കണ്ട് അതേപടി കിടന്നുറങ്ങുന്നു. അപ്പൊ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ സങ്കല്പങ്ങൾ ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്ര ഉറങ്ങിയാലും ശരി ആ ഫ്രഷ്നെസ് അവിടെ ഫീൽ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉറങ്ങുന്നതിന് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുൻപെങ്കിലും, ശരിക്കും വേണ്ടത് 7 മണിക്ക് ശേഷം ടി വി ബന്ദ്, മറ്റ് കാര്യങ്ങളിലേക്ക്. മറ്റ് പണ്ടൊക്കെ പറയില്ല സന്ധ്യാസമയത്ത്, 6 മുതൽ 8 വരെയുള്ള സമയമാണ് സന്ധ്യാസമയം. ആ സമയത്തും കുട്ടികളൊരു ശീലം വളർത്തിയെടുക്കണം, നാമം ജപിക്കുക,
കാരണം പൊതുവെ നമ്മുടെ മനസ്സവിടെ വളരെ ഒരു ഈ പകൽ സമയത്തെ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് പതുക്കെ പതുക്കെ മനസ്സ് ശാന്തമായി കൊണ്ടിരിക്കുന്ന
മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ആ സമയത്ത് സന്ധ്യാസമയം ഒരു ദിവസത്തിന് രണ്ട് പ്രാധാന്യമർഹിക്കുന്ന കാലങ്ങളാണുള്ളത്. ഒന്ന് ബ്രഹ്മ മുഹൂർത്തം, മറ്റൊന്ന് സന്ധ്യാസമയം. അപ്പൊ അതില് സന്ധ്യാസമയത്ത് ഇരുട്ടിൽ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന സമയമാണ്, പകൽ മാറി അന്ധകാരം വരുന്ന സമയമാണ്. അപ്പൊ തെറ്റുകളിലേക്ക് കൂടുതൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവര് ആ സമയത്ത് നിങ്ങൾ ഈശ്വരനെ ഓർമ്മിക്കും, നാമം ജപിക്കും. പ്രഭാത സമയം അത് മുഴുവൻ ദിവസത്തിന്റെയും തുടക്കമാണ്. ഒരു ദിവസം ഞാൻ എങ്ങനെ തുടങ്ങുന്നുവോ അതിനനുസരിച്ചായിരിക്കും എന്റെ മുഴുവൻ ദിവസം. അപ്പൊ ഈ രണ്ട് സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോ ഈ 7 മണിക്ക് ശേഷം എത്രമാത്രം സാധിക്കുന്നുവോ TV അതുപോലെ മറ്റ് കാര്യങ്ങൾ, അവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഇതൊന്നും അല്ലാതെ നല്ലൊരു ദിവസത്തിന്റെ അവസാനത്തോടു കൂടി കിടന്നുറങ്ങുകയാണ് എങ്കിൽ, അതായത് നല്ല നല്ല സങ്കല്പങ്ങളോടുകൂടി.
എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തെ നമ്മൾ ചെയ്യുന്ന സങ്കല്പങ്ങൾ രാവിലെയും, ഇപ്പൊ നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ, അത് നേരെ രാവിലത്തേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്.
ആ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ ഏത് വിചാരങ്ങളോടുകൂടിയാണോ കിടന്നുറങ്ങുന്നത്, തീർച്ചയായിട്ടും അത് രാവിലെ അതേ സങ്കല്പം
തന്നെയാണ്. രാവിലെ ആദ്യം നമുക്ക് ഓർമ്മ,
അതേ സങ്കല്പം തന്നെ ആദ്യം വരും. അപ്പൊ അതുകൊണ്ടാണ് രാത്രി ചിന്തിക്കേണ്ടത് തന്റെ നാളത്തെ ദിവസം എങ്ങനെയായിരിക്കണം, എങ്ങനെയായിരിക്കണം ഞാൻ ആകേണ്ടത്, അതിന്റെ ശക്തമായൊരു സങ്കല്പം ഉള്ളില് രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. അതൊരു ശീലമാക്കുക. സാധിക്കുന്നുവെങ്കിൽ ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നല്ല സങ്കല്പങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. ഒരു ചാനലൈസേഷനാണ്, മനസ്സിലെ വിചാരങ്ങളെ ചാനലൈസ് ചെയ്യുക, ദിശ മാറ്റിവിടുക. അപ്പൊ ഉള്ളിൽ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, എന്റെ ഇന്നത്തെ മുഴുവൻ ദിവസത്തായതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, ചിലപ്പോ അതും ആവശ്യമാണ്, അവിടെ നല്ല സങ്കല്പങ്ങൾ കൊണ്ടുവരികയും ചെയ്യണം. അതിനോടൊപ്പം തന്നെ അതിന് മുൻപായിട്ട് അന്നത്തെ മുഴുവൻ ദിവസത്തെ കാര്യങ്ങളും ഒന്ന് മാറി നിന്നുകൊണ്ട് വീക്ഷിച്ചതിന് ശേഷം, ഇന്നത്തെ ദിവസം എന്തെങ്കിലും തെറ്റുകൾ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടായിട്ടുണ്ടോയെങ്കിൽ അതെനിക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത്, അതിനാവശ്യമായിട്ടുള്ളൊരു പോസിറ്റീവ് സങ്കല്പം, ഒരു ദൃഢത കൊണ്ടുവരികയും ഇനി നാളെ ഞാൻ എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ച് ചിന്തിച്ച് കിടന്നുറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ശക്തിശാലി സങ്കല്പം രൂപപ്പെടുകയും ചെയ്യും.
എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ റുട്ടീനാക്കി. ഈ പറഞ്ഞ പോലെ ഇത് ടീനേജിന് മുമ്പ് തന്നെ നമ്മൾ
പറഞ്ഞത് ഒരു ശീലമാക്കി മാറ്റിയെടുക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ അതൊരു ശീലമാക്കി മാറ്റിയെടുക്കണം. എന്നാലേ ടീനേജ് പ്രായം എന്ന് പറയുന്നത് അതൊരു വളരെ വലിയൊരു മാറ്റത്തിലേക്ക് പോകുന്ന സമയമാണ്. ശാരീരികമായും മാനസികമായിട്ടും ഒരു മാറ്റത്തിലേക്ക് പോകുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രായത്തിൽ തന്നെ, ഈ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ആ സമയത്ത് തന്നെ ഇങ്ങനെയുള്ളൊരു ശീലം വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്.
സിസ്റ്റർ, ഇവിടെ നമ്മളിപ്പോ അച്ഛനമ്മമാരുടെ പ്രാധാന്യത്തെ കുറിച്ച് വളരെയധികം പറഞ്ഞു. അവരുടെ സാമീപ്യം എത്രത്തോളം കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ പിന്നീട് വലിയ മാറ്റം ഉണ്ടാക്കുന്നു നമ്മൾ കണ്ടു. 5 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ എന്നുള്ള ഒരു വിശാലമായ ലോകത്തേക്ക്,
രാവിലെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ സ്കൂളിലേക്കാണ് പോകുന്നത്, കൂടുതൽ സമയം കുട്ടികൾ സ്കൂളിലായിരിക്കും.
അതെ, അവിടെയും എനിക്ക് തോന്നുന്നു ഇവിടെ അച്ഛനമ്മമാർക്ക്, കാരണം ഈ സമയത്ത് കുട്ടികൾ വേറൊരു വിശാലമായ ലോകത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ അവരവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം തിരിച്ച് വൈകിട്ട് വരുന്നത് വളരെ താല്പര്യത്തോടുകൂടി അത് അച്ഛനമ്മമാരോട് ഷെയർ ചെയ്യാനാണ്. നല്ല ഒരു ലിസണറായിട്ട് നമ്മൾ ഇവിടെ മാറേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു.
അതെ, പാരന്റ്സ് അവിടെ വേണ്ടത് ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച്, ആ കുട്ടിയിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് അവിടെ അമ്മയും അച്ഛനും ഇരിക്കണം. കുട്ടികളുടെ കൂടെ കുറച്ച് സമയം എത്ര ജോലി തിരക്കാണെങ്കിലും ശരി, വൈകുന്നേരം വരുമ്പോ എത്ര ക്ഷീണിതനായിട്ടാണ് വരുന്നതെങ്കിലും ശരി, പാരന്റ്സ് അതിനുള്ള സമയം കണ്ടെത്തിയിരിക്കണം. കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്.
കാരണം കുട്ടികളെ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അച്ഛനമ്മമാരുടെ ലെവലിൽ നോക്കുമ്പോൾ അവര് കൂടുതൽ ജീവിതം മെച്ചപ്പെടുത്താനും കൂടുതൽ ധനം സമ്പാദിക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിൽ ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പലപ്പോഴും ബാലിശമായിട്ട് വളരെ സില്ലിയായിട്ട് തള്ളിക്കളയുമ്പോൾ കുട്ടികൾക്കത് അത് സില്ലിയല്ല, കുട്ടികൾക്കത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവര് എത്ര തന്നെ സിസ്റ്റർ പറഞ്ഞ പോലെ തിരക്ക് ആണെങ്കിലും കേൾക്കാനും അവരോട് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ മറുപടി പറയാനും ഉള്ള ഒരു ഒരു കോൺവെർസേഷൻ എല്ലാ ദിവസവും. ഇപ്പൊ കോൺവെർസേഷൻ ഈ ഒരു സംഭാഷണം തന്നെ ഇല്ല വീടുകളിൽ,
എല്ലാവരും
കയ്യേറി.
അതെ, പണ്ടൊന്നും അങ്ങനെയല്ല, എല്ലാവരും കൂടി
ഒരുമിച്ച് ഭക്ഷണം
കഴിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഇതെല്ലാം ചെയ്തിരുന്നു. പക്ഷെ ഇന്നെല്ലാം ടിവിയുടെ മുന്നിലാണ്.
അപ്പൊ ഈ നല്ല ശീലങ്ങളെ കുറിച്ച് നമ്മൾ സ്വഭാവ രൂപീകരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിട്ടുപോയ ശീലങ്ങളെ കൂടി നമ്മൾ ഒന്ന് തിരിച്ച് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലേക്ക്. ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മമാർക്ക് അവിടെ വലിയൊരു ഒരു പങ്കുണ്ട്. സിസ്റ്റർ, സ്കൂളില് വേറൊരു ഫാക്ടർ അവിടെ വരുന്നു. ഒരുപക്ഷെ അച്ഛനമ്മമാരെക്കാൾ പ്രഭാവം ചെലുത്തുന്ന, സ്വാധീനം ചെലുത്തുന്ന അധ്യാപകരെ കുട്ടികൾ ആദ്യമായിട്ട് കാണുന്നവിടെയാണ്. മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടുള്ള കുറച്ചു പേർ, അവരുണ്ടാക്കുന്ന സ്വാധീനം എത്രത്തോളം വരുന്നുണ്ട്?
ടീച്ചേഴ്സ് അവിടെ വേണ്ടത്, കാരണം ടീച്ചേഴ്സ് എന്ത് പറയുന്നുവോ കുട്ടികളത് പൂർണമായും വിശ്വസിക്കുന്ന.
ഒരുപക്ഷെ
അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ കുട്ടികൾക്ക് ടീച്ചേഴ്സിനെ ആയിരിക്കും വിശ്വാസം. അവരെന്ത് പറയുന്നു അത് അതേപോലെ കേൾക്കും. മറ്റൊന്ന്, ടീച്ചർ ആ സമയത്ത് റോൾ മോഡൽ ആയിരിക്കണം. ടീച്ചറിന്റെ ഉള്ളില് കുട്ടികളെ പ്രതി വളരെ ശുഭമായ ഭാവനയായിരിക്കണം. ഇതില് ഞാനൊരു ഒരിടത്തൊരു വായിച്ച സംഭവം ഓർമ്മിക്കുകയാണ്. അമേരിക്കയിലുള്ള പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന കറുത്ത വർഗക്കാർ അവരുടെ സ്കൂളില് ഒരു പഠനം നടത്തിയപ്പോൾ അവരുടെ ആ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളുടെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് അച്ഛൻ വളരെ മദ്യപാനികളും മയക്കുമരുന്നിന് അടിമപ്പെട്ടതും. അപ്പൊ എല്ലാവരുടെയും ധാരണ ഇവരൊന്നും ആകാൻ പോകുന്നില്ല, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇവർക്കൊന്നും ആകാൻ പറ്റില്ല, കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം ആ സ്കൂളില് ഒരു ഹെഡ് മാസ്റ്റർ വന്നു. ആ ഹെഡ് മാസ്റ്റർ 25 വർഷങ്ങൾക്ക് ശേഷം ആ സ്കൂളിലൊരു ഹെഡ് മാസ്റ്റർ വന്നപ്പം അത് നോക്കിയപ്പോ, ആ റിപ്പോർട്ട് നോക്കിയപ്പോ അദ്ദേഹത്തിന് വളരെയധികം കൗതുകമായി. ഈ കുട്ടികള് ഈ സമയത്ത് എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയാൻ താല്പര്യമുണ്ടായി.
അപ്പൊ വളരെ
മുമ്പ് പഠിച്ചിരുന്നത് ഏത് കുട്ടികളെ കുറിച്ചാണോ വളരെ ഒരു
മോശമായിട്ടുള്ള
റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്, ഇവരൊന്നും ആകാൻ പോകുന്നില്ല. അങ്ങനെയാണ് എല്ലാവരും, കാരണം അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അവരുടേത്. പക്ഷേ ഈ അധ്യാപകന് വളരെയധികം കൗതുകമുണ്ടായി, ഇതൊന്നും അറിയണം. അപ്പൊ അദ്ദേഹം ഇവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവരുടെ അടുത്ത് ചെന്ന്, വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വളരെയധികം പ്രയത്നിച്ചു, എന്നാലും അവരുടെ അടുത്ത് ചെന്ന് അവരെ ഒന്ന് ഇന്റർവ്യൂ ചെയ്തപ്പം അവരെല്ലാവരും തന്നെ വളരെ വലിയ വലിയ സ്ഥാനം, സമൂഹത്തിൽ വളരെ വലിയ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തികളായിരുന്നു. വലിയ സ്ഥാനം എന്നുള്ളത് മാത്രമല്ല, ജനപ്രിയരായിരുന്നു, സമൂഹം അംഗീകരിക്കുന്ന വ്യക്തികളായിരുന്നു അവര്. അപ്പൊ ഈ അധ്യാപകൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഈ രീതിയിലുള്ള റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ ഒന്നും ആകാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിൽ എഴുതിയിരിക്കുന്നത്.
പിന്നീട് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്?
അതാണ്, അതായത് ആ സമയത്ത് അവർ പറഞ്ഞതാണ്, അതായത് ഞങ്ങളുടെ സ്കൂളില് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ ദിവസവും ഞങ്ങളോട് പറയായിരുന്നു, നിങ്ങൾ വളരെ മഹാനാകുന്നവരാണ്, നിങ്ങൾ വളരെ ഉയർന്ന വ്യക്തികളാകുന്നവരാണ്, അത്രയും നിങ്ങൾ രാജ്യത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരാണ്, രാജ്യത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരാണ് എന്ന് ഞങ്ങൾക്ക് ആ അധ്യാപകൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞെന്ന് ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനം തരായിരുന്നു. അപ്പൊ അത് ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിച്ചു, ഞങ്ങൾ ഇങ്ങനെയുള്ളതാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ സ്ഥാനത്തിലെത്തിയിരിക്കുന്നത്. അപ്പൊ നോക്കൂ, അധ്യാപകന് എത്രമാത്രം ഉയർന്ന റോളാണുള്ളത്.
മാത്രമല്ല, ഇതിപ്പോ സിസ്റ്റർ പറഞ്ഞ ഈ ഉദാഹരണത്തില് വളരെ മോശമായ ബാക്ക്ഗ്രൗണ്ട്, കാരണം പലപ്പോഴും നമ്മൾ ജീവിത വിജയം എന്ന് പറയുമ്പോൾ തന്നെ ആ ചില മുൻധാരണകൾ നമുക്കുണ്ട്. സ്വാധീനമുള്ള അച്ഛനമ്മമാരുണ്ടായിരിക്കണം, ഒരുപാട് പൈസ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള ഉയർന്ന സ്കൂളിൽ എന്നെ കൊണ്ട് ചേർക്കാൻ കഴിയുന്നവരായിരിക്കണം, ഇങ്ങനെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ ആൾക്കാർ വേണം, ഇതൊന്നും പോരാതെ. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ ഈ വെറും ഈ പറഞ്ഞ പോലെ ഈ അധ്യാപകൻ കൊടുത്ത ഇൻപുട്ട്, ഇത് മാത്രമേ അവിടെ ഒരു ഒരു
പ്രചോദനം വന്നു. എത്ര ഉയർന്ന പദവിയിൽ അവരെത്തി, അപ്പൊ അധ്യാപകർക്ക് എത്രമാത്രം പ്രാധാന്യമാണ് അവിടെയുള്ളത്. അധ്യാപകർക്ക് കുട്ടികളെ പ്രതിയുള്ള ഭാവന, അത് എല്ലാവരെ പ്രതിയും ഒരുപോലെ ആയിരിക്കണം. ഇന്നവർ ഇവർ പഠിക്കാത്തവരാണ്, അല്ലെങ്കിൽ ഇവരിങ്ങനെ ഒന്നിനും കൊള്ളാത്തവരാണ്, ഒരിക്കലും അധ്യാപകരുടെ മനസ്സിൽ ഈ ഒരു ഭാവന വരാനായിട്ട് പാടില്ല.
എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ചൈതന്യമാണ്, ആത്മാവാണ്, എല്ലാ ശക്തികളുമുള്ളവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. ഈ ഒരു ഭാവനയോടുകൂടി നോക്കാനുള്ള ആ ഒരു ഒരു ട്രെയിനിങ് തന്നെ നമുക്ക് നമുക്ക് തീർച്ചയായിട്ടും വേണമെന്ന് തോന്നുന്നു.
അതാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് അവിടെ വരേണ്ടത്. വാല്യൂസ് എന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, പക്ഷെ ഈ ഇന്നത്തെ പഠിത്ത സബ്ജക്റ്റിനോടൊപ്പം തന്നെ വാല്യൂസും കൂടി കലർത്തിക്കൊണ്ട് ഉള്ള ഒരു വിദ്യാഭ്യാസം ടീച്ചർമാർ അത് തന്റെ ജീവിതത്തില് കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ വാല്യൂസ് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം അവരുടെ ജീവിതത്തിൽ കൂടി. അത് മാത്രമല്ല പഠിപ്പിക്കുന്ന സബ്ജക്റ്റിലും കൂടി വാല്യൂസ് കലർത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്
സിസ്റ്റർ പറഞ്ഞപ്പോ ഈ കാണിച്ചു കൊടുക്കണം, എനിക്ക് തോന്നുന്നു കുട്ടികൾ കാണുന്നത് അതേപടി അനുകരിക്കുന്നവരാണ് അല്ലെ. അനുകരണത്തിന്റെ ഭയങ്കരമായ കാരണം സ്വന്തമായിട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല, സ്വന്തമായിട്ട് അവർ അഭിപ്രായം രൂപപ്പെടുത്താനുള്ള സമയമായിട്ടില്ല, പ്രത്യേകിച്ച് ഈ ചെറുപ്രായം ടീനേജിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ്. അപ്പൊ എന്തവര് കാണുന്നു
അതേപോലെ,
അത് പ്രത്യേകിച്ച് അധ്യാപകനെ പോലെ ഒരു ഒരു ഇൻഫ്ലുവൻസ് പ്രഭാവം ഉണ്ടാക്കുന്ന ഒരു ഒരു വ്യക്തിക്ക് ഇത് കാരണം ഇത് വലിയ റെസ്പോൺസിബിലിറ്റി
വളരെയധികം റെസ്പോൺസിബിലിറ്റി അധ്യാപകർക്കുണ്ട്. അവരുടെ ഓരോ ചലനവും കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്.
ഓരോ ചലനവും എനിക്ക് തോന്നുന്നു ഭാവിയിലെ ലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്
തീർച്ചയായിട്ടും. പിന്നെ മറ്റൊന്ന് ഇപ്പോ പറഞ്ഞു ചിലർക്കപ്പോ ഒരു സംശയം വന്നൊക്കെ എങ്ങനെ സ്കൂളില് സിലബസ് പഠിപ്പിച്ച് തീർക്കാൻ തന്നെ സമയമില്ല.
തീർച്ചയായിട്ടും, കാരണം ഇപ്പൊ ചെറിയ കുട്ടികളുടെ തന്നെ ഇപ്പൊ 12 വയസ്സിന് മുമ്പ് തന്നെ അവർ ഒരുപാട് ലോഡ് എടുക്കുന്നുണ്ട്. അപ്പൊ അധ്യാപകർക്കോട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? കാരണം പിരീഡിനുള്ളിൽ സിലബസ് തീർക്കണം, തീർത്തേ പറ്റുള്ളൂ.
പിരീഡിനുള്ളിൽ ഇത്ര സിലബസ് തീർത്തിരിക്കണം, അത് തീർക്കാൻ പറ്റും. പക്ഷെ അത് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഓരോരോ വാല്യൂസും കൂടി അതിന് കൂട്ടിക്കലർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് കണക്ക് പഠിപ്പിക്കുന്ന സമയത്ത് അധ്യാപകർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും, മൈനസ് ഇന്റു മൈനസ് ഈക്വൽസ് പ്ലസ്. എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അത് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. പ്ലസ് ഇന്റു പ്ലസ് ഈക്വൽസ് പ്ലസ് പോസിറ്റീവ്. എന്താണോ ഞാൻ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എനിക്ക് പോസിറ്റീവ്.
അതാണ് പ്ലസ് ഇന്റു പ്ലസ് ചെയ്യേണ്ടത് ചെയ്യുക.
അതായത്
മൈനസ് ഇന്റു മൈനസ് പറയുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത്
ചെയ്യാതിരിക്കുക. അപ്പൊ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇനി മൈനസ് ഇന്റു പ്ലസ് ഈക്വൽസ് മൈനസ്, ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്യുകയാണ് എങ്കിൽ
റിസൾട്ട് മൈനസ്
മൈനസ് ആയിരിക്കും. പ്ലസ് ഇന്റു മൈനസ് ഈക്വൽസ് മൈനസ്, ചെയ്യാൻ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല എങ്കിൽ അപ്പോഴും എനിക്ക് റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ രീതിയിൽ വാല്യൂസ് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അതായത് സബ്ജക്റ്റിനുള്ളിൽ തന്നെ വാല്യൂസും കൂടി കൂട്ടിക്കലർത്തിക്കൊണ്ട്
ഇത് വളരെ എനിക്ക് തോന്നുന്നു വളരെ രസകരമാക്കി പഠന പ്രക്രിയ. കാരണം പലരും കുട്ടികൾക്ക് ഇപ്പോ സാധാരണ ഒരു ഡിഗ്രി ലെവൽ വരെ എത്തിയ ഒരാളോട് ഒരു ഡിഗ്രിയും കൂടി എടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഇനി എനിക്ക് വയ്യ, ഞാൻ എങ്ങനെയോ എത്തി. അപ്പൊ കാരണം ഇനി എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു ആ പ്രോസസ്സിൽ.
സബ്ജക്ട് മാത്രമേ അവിടെ
പഠിക്കുന്നു
അതെപ്പോ വരെ ഉപയോഗമുള്ളൂ. ഇപ്പൊ മാർക്ക് ഷീറ്റ് കിട്ടുകയാണെങ്കിൽ എപ്പോ വരെ ഉപയോഗമുള്ളൂ.
തീർച്ചയായിട്ടും അത് കണക്കുകൾ സൂചിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ പഠിക്കുന്നതിന്റെ 12% മാത്രമാണ് പിന്നീട് ഉപയോഗത്തിൽ വരുന്നത്. അപ്പൊ ഇത് നോക്കൂ, ഈ 88% എന്ന് പറയുന്നത് വേസ്റ്റായി പോകുന്നതിനെ ഒഴിവാക്കാൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെ സിസ്റ്റർ പറഞ്ഞ പോലെ
ഒരു സബ്ജക്ട് അതായത് മോറൽ സയൻസിന്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായിട്ടല്ലാതെ എല്ലാ സബ്ജക്റ്റും ഒരു ടീച്ചർ വിചാരിക്കുകയാണെങ്കിൽ വാല്യൂസിന്റേതാക്കി മാറ്റാനായിട്ട് പറ്റും.
സർ ഇത് ഇപ്പൊ കണക്കിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് തോന്നുന്നു നമ്മള് ഈ പറഞ്ഞ പോലെ അത് ഏത് ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ആണെങ്കിൽ പോലും ഒരു ഒരു പദ്യം പഠിപ്പിക്കുകയാണെങ്കിൽ പോലും ചരിത്രം പഠിപ്പിക്കുകയാണെങ്കിൽ പോലും കേവലം നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് ചരിത്ര പഠനമൊക്കെ നടത്തുന്നു ഇന്ന ഡേറ്റിൽ ഇന്ന കാര്യം നടന്നു, പക്ഷെ അത് എന്തുകൊണ്ട് നടന്നു, ഒരു രാജാവിന്റെ ഏത് പ്രശ്നം കൊണ്ടാണ് അദ്ദേഹത്തിന് പരാജയം വന്നത്, അതുകൊണ്ട് ഇത് ഈ പറഞ്ഞ പോലെ മൈനസ് ഇൻടു പ്ലസ് ആ ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കിതിനെ വളരെ നമ്മുടെ ഇപ്പോഴുള്ള സിലബസിനെ തന്നെ, കാരണം മാറ്റുന്ന കാര്യമൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്, അതിനൊരുപാട് കാലമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ അധ്യാപകർക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ക്രിയേറ്റീവ് ആവാൻ സാധിക്കും വളരെയധികം.
അങ്ങനെ സ്റ്റുഡൻസിന് അതായത് കുട്ടികളുടെ മേലൊരു സ്വാധീനം ചെലുത്താനായിട്ട് പറ്റും.
എനിക്ക് തോന്നുന്നു ഈ ഇൻഫ്ലുവൻസ് ഇത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ വേറെ ആരെയും മറന്നാൽ ഇന്ന സാറെ മറക്കില്ല, ഇന്ന ടീച്ചറെ മറക്കില്ല, വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് അധ്യാപകർക്ക്, പിന്നെ സിസ്റ്റർ പറഞ്ഞ പോലെ സ്വയം അത്
കാണിച്ചു കൊടുക്കുക.
കാണിച്ചു കൊടുക്കുക.
ഇതിന്റെ ഒരു ഒരു ടീച്ചർ പറഞ്ഞ ഒരു അനുഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാ സ്റ്റുഡൻസും വളരെയധികം ഒച്ചപ്പാടും ബഹളാണ്. എത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും സൈലന്റ് ആകുന്നില്ല. ഇന്നും സാധാരണ എല്ലാവരും എന്താ ചെയ്യുന്നത്, ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ വളരെ ബഹളാണെങ്കിൽ കുട്ടികളോട് പറയുന്നത് തന്നെ, സൈലൻസ് ആയിട്ടിരിക്കാൻ പറയുന്നത് തന്നെ ഡെസ്കിലടിച്ചുകൊണ്ട് ഒച്ചുണ്ടാക്കിയിട്ടാണ് പറയുന്നത് സൈലൻസ്.
അപ്പൊ
ആ പറയുന്നതിൽ തന്നെ ഒരു വിരോധാഭാസമാണ്. അപ്പൊ ഇവിടെ ആ ടീച്ചർ പറഞ്ഞതാണ്, അതായത് ഞാൻ ഇത് ഇത് മനസ്സിലാക്കിയതിന് ശേഷം, ആ ടീച്ചർ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ടീച്ചറാണ്. അപ്പൊ ആ ടീച്ചർ പറഞ്ഞതാണ്, ഞാൻ ദിവസവും കുട്ടികൾ ക്ലാസ്സിൽ കയറുന്നതിന് മുൻപ് ഒരു 3 മിനിറ്റ് നല്ല പോസിറ്റീവ് വൈബ്രേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ കുട്ടികളെല്ലാവരും വളരെ സൈലന്റ് ആയിട്ടിരിക്കും, വളരെ ശാന്ത സ്വഭാവമുള്ളവരാണ്, വളരെ നല്ല കുട്ടികളാണ്. ഈ രീതിയിലുള്ളൊരു പോസിറ്റീവ് വൈബ്രേഷൻ കുറച്ച് നേരത്തെ ചെന്നിട്ട്, 3 മിനിറ്റ് 4 മിനിറ്റ് നേരത്തെ ചെന്നിട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. അതിന്റെ വളരെ വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്. എല്ലാ കുട്ടികളും വളരെ ശാന്തമായി. ലാസ്റ്റ് ആ സ്കൂളിലെ ഏറ്റവും നല്ല ടീച്ചർ, ഒരിക്കൽ പോലും ദേഷ്യപ്പെടാത്ത ടീച്ചർ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും ആ ടീച്ചറിന് ലഭിച്ചു. നോക്കൂ, ഇത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാല്യൂസ് വെറുതെ പറയാനുള്ളതല്ല, പക്ഷെ ആ വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രഭാവം തീർച്ചയായിട്ടും നമുക്ക് പ്രാക്ടിക്കൽ കാണാൻ സാധിക്കും.
എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഒരു വടിയെടുത്ത അധ്യാപകന്റെ ചിത്രം തന്നെ കുട്ടികളുടെ മനസ്സിൽ നിന്ന്
മാറിപ്പോകുന്നതാണ്. അതാണ് പണ്ടുള്ളവരുടെ, അതായത് വടിയെടുത്ത് അങ്ങനെയാണ് പറയുന്നതും, വടിയെടുത്ത് അടിച്ചാൽ മാത്രമേ നന്നാവുള്ളൂ. പക്ഷെ ആ സമയത്ത് കുട്ടി നന്നാവുമായിരിക്കും, അധ്യാപകനെ പേടിച്ചിട്ടാണ് അത് ചെയ്യാതിരിക്കുന്നത്.
ഭയം ഒരു ഒരു സദാകാലത്തേക്കുള്ള ഒരു മോട്ടിവേഷൻ അല്ല.
അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ അധ്യാപകൻ ശ്രദ്ധിക്കണം. വാല്യൂസ് തന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് എപ്പോഴും നല്ല ഭാവനയായിരിക്കണം ഒരു അധ്യാപകന് കുട്ടികളെ പ്രതി. കാരണം ആ അധ്യാപകന്റെ, ആ കുട്ടി എന്താണ് ആയിത്തീരേണ്ടതെന്ന് ഒരർത്ഥത്തിൽ അധ്യാപകനാണ്
തീരുമാനിക്കുന്നത്. കാരണം ഇപ്പോ ഈ വീട്ടിൽ അച്ഛനമ്മമാര് നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നതിനേക്കാൾ ഒരു അധ്യാപകൻ അത് പറഞ്ഞാൽ ആ കുട്ടിക്കുണ്ടാക്കുന്ന സൈക്കോളജിക്കൽ ഷോക്ക് അതൊരു ഭയങ്കരമായിരിക്കും. എനിക്ക് തോന്നുന്നു വലിയൊരു ഉത്തരവാദിത്തമാണ് അത് നമ്മുടെ എല്ലാ അധ്യാപകരും, അല്ലെങ്കിൽ ആരെല്ലാം ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും അത് ഒരു ജോലി എന്നതിനേക്കാൾ അതൊരു ഒരു പുണ്യ പ്രവൃത്തിയായിട്ട് തന്നെ അതിനെ കാണേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. സിസ്റ്റർ, ഇന്നത്തെ സമയം നമ്മുടെ അവസാനിക്കുകയാണ്. ഈ ചർച്ച നമ്മൾ ടീനേജിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും ഇനിയും അതിന് വിശദമായ ഒരു ചർച്ച നമുക്ക് ആവശ്യമാണ്. ടീനേജിലേക്ക് കടക്കുമ്പോൾ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം, അതായിരിക്കട്ടെ നമ്മുടെ അടുത്ത ചർച്ചാ വിഷയം. ഇന്ന് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് അമ്മമാര് അച്ഛനമ്മമാര് കൊടുക്കുന്ന ആ ഇൻപുട്ട്, അവർ കൊടുക്കുന്ന മനസ്സിന്റെ ശക്തി, ഊർജം, അവർ കാണിക്കുന്ന സ്വീകാര്യത, കുട്ടി അതേപോലെ സ്വീകരിക്കുന്നതുപോലെ ബഹുമാനം കൊടുക്കുക, എല്ലാവരും ചൈതന്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ബഹുമാനം കൊടുക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് മുന്നേറിയിരിക്കുന്നതായിട്ട് തോന്നുന്നു. ഇനി നമുക്കാകെ അവശേഷിക്കുന്നത് ഇതിനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് നോക്കുക. ഈ യാത്ര തീർച്ചയായും നമുക്ക് തുടരണം. ഇന്നത്തെ ഇത്രയും സമയം സിസ്റ്റർ ഇവിടെ ഇരുന്ന് ഈ കാര്യങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോയതിന് ഹൃദയത്തിൽ നിന്ന് നന്ദി. നമ്മൾ ആഴമേറിയ ഉൾക്കാഴ്ചകളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ജ്യോതിർഗമയ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന, മനോഭാവങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന എത്രയോ എത്രയോ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ കുട്ടികളിൽ സ്വഭാവ രൂപവൽക്കരണം നടത്തുന്നു, അച്ഛനമ്മമാരുടെ പങ്കെന്താണ്, അധ്യാപകർക്ക് തീർച്ചയായും വളരെ വലിയ പ്രഭാവം ചെലുത്താൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു അധ്യാപകന്റെ ഓരോ വാക്കും വേദവാക്യം പോലെയാണ് കുട്ടികളുടെ മനസ്സിലേക്ക് കയറുന്നത്. ആ വലിയ ഉത്തരവാദിത്വം നമുക്കുള്ളിലേക്ക് എടുക്കാം. എല്ലാവരും കുട്ടികളുടെ മുന്നിൽ ഒരു അധ്യാപകന്റെ റോൾ അഭിനയിക്കുകയാണെങ്കിൽ തീർച്ചയായും കുട്ടികളുടെ ഉയർച്ചയ്ക്ക് അത് ഏറ്റവും വലിയ ഒരു ശക്തിയായി മാറും, പ്രചോദനമായി മാറും. ജ്യോതിർഗമയിൽ നമുക്ക് വീണ്ടും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ടീനേജ് പ്രായത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം. ഇന്നത്തെ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തതിന്, ഉൾക്കാഴ്ചകളിലൂടെ മുന്നോട്ട് പോയതിന് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി. നമസ്കാരം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ഞങ്ങളെ തീർച്ചയായും അറിയിക്കുക. ഞങ്ങൾ അറിയിക്കേണ്ട വിലാസം